الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൽ പെൺകുട്ടികൾ ഒളിച്ചോടുന്നതും മറ്റുള്ള ആളുകളുടെ കൂടെ അഫയറിൽപ്പെട്ട് വാപ്പാക്കും മാക്കും ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കപ്പെടുന്നതും ഒക്കെ സ്ഥിരം വാർത്തയായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും അമുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ അവസാനം നെഞ്ഞത്തടിച്ച് കരലും മറ്റൊക്കെ ആവും. മുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പോൾ കെട്ടിച്ചു കൊടുക്കും, ചിലപ്പോൾ കെട്ടിക്കാതെ എവിടെയെങ്കിലും പോയി തൊലഞ്ഞു എന്ന് പറഞ്ഞിട്ടും. യഥാർത്ഥത്തിൽ തറവാട്ട് നിശ്ചിത പേരുണ്ടാക്കി മാനക്കേടായി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള അഫയറുകളിലും അതിൽ പ്രേമത്തിലൊക്കെ പോയി പെടുന്നത്? വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് തന്നെ വഴിതെറ്റാനുള്ള സാധ്യത നമ്മുടെ വീടുകളിൽ നിന്നുള്ളത്. പുറത്തു പോണ കുട്ടികളായാലും പിന്നെ പറയും വേണ്ട. ഇന്നത്തെ വിദ്യാഭ്യാസം മിക്സഡ് വിദ്യാഭ്യാസം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ചെറിയ എൽ പി സ്കൂൾ കുട്ടികളല്ല ഇത്. അതിന് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും കാണുന്നില്ല. നമ്മൾ ബസ് പോകുമ്പോൾ അന്യ പെൺകുട്ടികൾ കാണിക്കുന്നത് അല്ലേ? അതുപോലെ ട്രെയിൻ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, മുഖമക്കനെ കെട്ടിട്ടുണ്ടാവും, എന്നിട്ടോ അന്യർത്തന്റെ കൂടെ പോയിട്ടതാ, അവിടെ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കണ്, ബീച്ചിൽ പോയി കറങ്ങാൻ പോണ്, അവന്റെ ബൈക്ക് പോകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരല്ല. ഏ എന്റെ മോള് തജൂസ്കരിക്കണം, മോളാ ഒരു നിക്കാബക്കെടും. എന്ത് നിക്കാബ്? കള്ളത്തരത്തിന്റെ നിക്കാബ്. അത് തജൂസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അവള് തജൂസ്കരിക്കാൻ വെച്ചാൽ രണ്ടരക്കെ ദുസ്കരിച്ച് ബാക്കി പിന്നെ ചാറ്റിങ്ങാ, അതിനാ നീക്കണ നേരത്ത്, അല്ല തജുദിനല്ല. അതുകൊണ്ട് പെൺകുട്ടികളെ വളർത്തുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനാല ജാരിയ സൈനി ഹത്താ തബ്ലുഗ കുന്നലഹു ചിത്രം മിനന്നാർ. രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും പ്രായപൂർത്തിയെത്തുവോളം നല്ല നിലക്ക് പരിപാലിച്ചാൽ, മറ്റൊരു റിപ്പോർട്ടിൽ അവരെ ശരിക്ക് അതബ് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ എന്നുണ്ട്, എന്നാൽ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നൊരു മറയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതല്ലല്ലോ, പെൺകുട്ടികളെ ഇഷ്ടം പോലെ പുറത്തു വിടുകയാണ്, എവിടെ പഠിക്കുന്നതെന്ന് പോലും അറിയില്ല അല്ലേ. ആ പോയിട്ട് ആ ബസ് സ്റ്റാൻഡ് അവിടെ ഏതാ അതിന്റെ കമ്പ്യൂട്ടർ എന്തോ ഉണ്ട്, എനിക്കൊന്നും അറിയില്ല, ഞാൻ 500 ചോദിച്ചാൽ 500 കൊടുക്കും, 1000 ചോദിച്ചാൽ 1000 കൊടുക്കും എന്ന് പറയും. എവിടെയാ കുട്ടി പഠിക്കണത്, എന്താ പഠിക്കണത്, എന്താണ് അവിടുത്തെ പഠിപ്പ്, എന്താണ് അവിടുത്തെ ചേല്. പല സ്വകാര്യ സ്ഥാപനങ്ങളും നടക്കുന്നത് തന്നെ ഇങ്ങനത്തെ ഏർപ്പാടുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാനാ. അവിടുത്തെ അധ്യാപകരും അവിടുത്തെ ടീച്ചർമാരും അവിടുത്തെ കുട്ടികളൊക്കെ ഇതിനു വേണ്ടി അങ്ങനെ പറ്റിയ ഏതെങ്കിലും മൂല കണ്ടെത്തിയിട്ട് പേരിനൊരു ബോർഡും ഉണ്ടാവും, ആ ബോർഡ് പറഞ്ഞൊന്നും അവിടെ നടക്കുന്നുണ്ടാവില്ല. അവിടെ ഇങ്ങനത്തെ ചില സംഗതികൾ അതിന്റെ മറവിൽ നടക്കുക, മനസ്സിലായില്ലേ? അത്ര ചെറുത്തേക്ക് നമ്മളെ പെൺകുട്ടികളെ അയക്കാണ്, പെൺകുട്ടികൾ അന്യ ആണുങ്ങളുമായി ഇടപഴകി ജീവിക്കുകയാണ്. അപ്പൊ അവർക്ക് വീട്ടിൽ നിന്ന് വാപ്പാക്ക് ശ്രദ്ധിക്കാൻ നേരല്ല, അമ്മക്ക് ശ്രദ്ധിക്കാൻ നേരല്ല. അപ്പൊ അവളെ സ്നേഹിക്കുകയും അവളെ കാര്യങ്ങൾ അറിയുകയും അവളെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ കൂടെ അവൾ പോകുന്നു. അവസാനം വാപ്പാനോടും പറയും, ഈ ബന്ധം വേർപെടുത്തിയ ഞാൻ ആത്മഹത്യ ചെയ്യും, അവിടേക്ക് എത്തുകയാണ്. അപ്പൊ ഇസ്ലാം പറഞ്ഞ നിബന്ധനകൾ നമ്മൾ പാലിക്കുന്നേയില്ല. മാത്രമല്ല വീടുകളിൽ ഇപ്പൊ എന്താ അവസ്ഥ, വീടുകളിൽ അന്യ പുരുഷന്മാരെന്ന് ആരൊക്കെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ബൈക്കിന്റെ പിന്നാൽ ഉദാരടി, ഇതിന്റെ ഉമ്മന്റെ ഏട്ടത്തിന്റെ മോന, ഇതാരാ മനനിയത്തിന്റെ മോന, ഇതാ ഇത് കാർണോര മോന, കസിൻ. ഈ കാർണോര മോനും അമ്മാന്റെ അനിയത്തിന്റെ മോനും ഏട്ടത്തിന്റെ മോനൊക്കെ ബൈക്കിന്റെ പിന്നെ പോകാൻ പറ്റുമോ? അത് ഞങ്ങളും തറവാട്ടിലല്ലേ, പിടിക്കലും കളിക്കലും ഒക്കെ ഉണ്ട്. ആളുകളെങ്കിലും വീട്ടിലുണ്ടാവില്ല, പെണ്ണുങ്ങളെ അടുക്കളയിലായിരിക്കും, ആണുങ്ങൾ എവിടെയോ പോയിട്ടുണ്ടാവും, വരുന്നു കളിക്കണോ ഇരിക്കണു. പച്ച ഹറാമല്ലേ ഇത്, ഈ ഹറാമല്ലേ വീടുകളിൽ നടക്കുന്നത്? എന്നിട്ട് പെൺകുട്ടികളുടെ അങ്ങാടി കൊണ്ടുവന്ന ആരാ ഇവൻ, കസിൻ, ഏട്ടത്തിന്റെ മോൻ, അമ്മാന്റെ ഏട്ടത്തിന്റെ മോൻ, അമ്മാന്റെ അനിയത്തിന്റെ മോൻ, ആങ്ങളന്റെ മോൻ, ഇതൊക്കെ പച്ച ഹറാമാ വീടുകളിൽ നടക്കുന്നത്. കാണാൻ പാടുണ്ടോ? അത്തരം ആണുകൾ വന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുണ്ടോ? ഇത് പലായിലിരുന്ന പോലെ എന്തെല്ലാം കളി കളിക്കണ്, അലസമായ വേഷം ധരിച്ച്, എന്നിട്ട് അവൻ തന്നെ വേറൊരുത്തരെ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുക്കുന്നത്. പലപ്പോഴും ഓന് വേണ്ടത് ഇവളും കൂട്ടിക്കൊടുക്കും അല്ലേ? ഇതൊക്കെയല്ലേ നാട്ടിൽ നടക്കുന്നത്? ഇസ്ലാമിനെ നമ്മൾ കൈവിട്ടാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. മൗലവി ഞാൻ അങ്ങനെ വളർത്തിയ മോളാണ്, ഞാനിങ്ങനെ വളർത്തിയ മോളാണ്, ഇപ്പൊ എനിക്കിഷ്ടമല്ലാത്തൊരുത്തന്റെ ഒപ്പം പോയിരിക്കുകയാണ്, കരഞ്ഞിട്ട് കാര്യമല്ല. ഇസ്ലാം വീട്ടിൽ നടപ്പിലാക്കണം. മൊബൈൽ അങ്ങ് വാങ്ങിക്കൊടുത്ത് ഇഷ്ടം പോലെ ചാറ്റ് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്ത് അല്ലേ, ഒറ്റക്ക് റൂമും കൊടുത്ത്, ഒറ്റക്ക് ഒരു കമ്പ്യൂട്ടറും കൊടുത്ത്, ആൻഡ്രോയിഡ് ഫോണും കൊടുത്ത പിന്നെ വലുതെച്ചാൽ വല്ലതും വേണോ? കുട്ടികളെ ഇഷ്ടം പോലെ കയറി ഉരുവിട്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ തലശ്ശേരിയൊക്കെ വൈകുന്നേരത്തൊക്കെ അങ്ങാടിയിലൊക്കെ കറങ്ങിയാള്, എന്തിനാണ് ഇവരൊക്കെ? എന്താ ഷോപ്പുകളിൽ പോയാലുള്ള അവസ്ഥ? നല്ല നല്ല തറവാട്ടിലുള്ള പെൺകുട്ടികൾ, അവർക്ക് ഇസ്ലാമിനോടുത്ത് പുച്ഛമാണ്. എന്താ കാരണം? അവർ വീട്ടിലെ രീതികൾ അതാണ്.
അവരെ മാഫി അംഗളമാരൊക്കെ പഠിപ്പിച്ച രീതി അതാണ്. പേരിന് മാത്രം ഇസ്ലാം, ഇസ്ലാമിന്റെ പേരിലേക്ക് അഭിമാനിക്കും. പക്ഷെ ഇസ്ലാമിന്റെ സത്വങ്ങളും ആശയങ്ങളും അവർക്ക് ആവശ്യമല്ല. അതുകൊണ്ട് സ്ത്രീ പുരുഷ സങ്കലനത്തിന് വഴിവെക്കുന്ന ഏതേത് കാര്യങ്ങളും നിലനിൽക്കുന്നോ അതുകൊണ്ട് ഉണ്ടാവും. സ്കൂളുകളിലൊക്കെ പ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റേ അല്ല നടത്തിക്കെത്തിയിട്ടുണ്ട്. അന്യ പുരുഷന്മാരുമായി ഇടപഴകാൻ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവിടെ പിന്നെ കുട്ടികൾ പ്രേമിക്കുന്നതും അന്യന്റെ കൂടെ പോകുന്നതും ഒക്കെ സ്വാഭാവികമായ സംഭവമായി മാറും. മാത്രമല്ല ഇന്ന് ഗവൺമെന്റും ഇവിടുത്തെ നിയമങ്ങളും ഒക്കെ അതിനനുകൂലമാണ്. ഭർത്താവുള്ള പെണ്ണിന് വരെ അന്യന്റെ കൂടെ പോയാൽ ഇവിടെ നിയമ സംരക്ഷണം കിട്ടും. അതാപ്പോ ഇവിടുത്തെ അവസ്ഥ. നിയമ സംരക്ഷണത്തിന് യാതൊരു പ്രശ്നമല്ല. നിങ്ങള് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയുള്ള ഒരുത്തന്റെപ്പം പോയിട്ട് കോടതി ചെന്നിട്ട് കോടതി ചോദിക്കുകയാണ് ഇവന്റെ കൂടെ പോണോ, അല്ല വാഫാന്റെ മാന്യമാണ് ഞാൻ ഇവന്റെ കൂടെയാ പോണെന്നാണ്. കാണാൻ ഒരു കോലം ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ടും ഒന്നും ഉണ്ടാവില്ല. കാരണം ആ രീതിയിൽ കുട്ടികളെ വശീകരിക്കാനുള്ള പലതും ഇവിടെ നടക്കുന്നുണ്ട്. പച്ചയായ സിഹിർ നടക്കുന്നുണ്ട് ഇവിടെ. പെണ്ണുങ്ങളെ ആകർഷിക്കാൻ പെണ്ണുങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സിഹിറുണ്ട്. വല്ല മിഠായിയിലോ വല്ല ജ്യൂസിലോ എന്തെങ്കിലും കലക്കി കൊടുക്കുകയാണ്. സിഹിർ ചെയ്ത സാധനം അകത്ത് എന്നാൽ പിന്നെ അവന്റെ മൂട്ടുനോള് പോവില്ല. മനസ്സിലായില്ലേ? അത് പച്ചക്ക് പറയണെന്ന് ഈ പറഞ്ഞ ശൈത്താൻ സേവക്കാരും സാഹിറന്മാരും പറയാണ്. ആരെ വശീകരിക്കണം പറയൂ, അവളുടെ മുടിയോ അവളുടെ ടവലോ അവൾ എന്തെങ്കിലും ഒന്നോട് കൊണ്ടുവന്നായി നമ്മൾ വശീകരിച്ചു തരാം. പച്ചയ്ക്ക് ഇതാ അവിടെ നടക്കുന്നത്, ഇതുവരെ നടക്കുന്നുണ്ട്. പഞ്ഞ ആണുങ്ങളുമായി പെൺകുട്ടികൾക്ക് ബന്ധം പുലർത്താൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പിന്നെ കുട്ടി ഒളിച്ചോടി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമല്ല. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം പെൺകുട്ടികളെ. പെൺകുട്ടികളെ നല്ലവണ്ണം വീട്ടിനകത്തിരുത്തിയാലും പുറത്തു വിട്ടാലും ശ്രദ്ധിക്കണം. കുട്ടികളെ ഇഷ്ടം പോലെ പുറത്തുവിടാൻ സൗകര്യം ചെയ്ത് എന്നിട്ട് പറയൊക്കെ ആവൂ. ഈ കാലഘട്ടത്തിലൊക്കെ കുട്ടികളെ വേണ്ട അടിച്ചുകൂട്ടി വെക്കാൻ പറ്റുമോ, അടുക്കളക്കുള്ളിലിട്ട് പിടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക ഓരോരുത്തർ. എന്നാ പുറത്തു വിട്ടോ, പൂമ്പാറ്റ പോലെ പറഞ്ഞ് നടക്കട്ടെ. എന്നിട്ട് പിന്നെന്താ ഉണ്ടാവുക? അവിഹിത ബന്ധം ഉണ്ടാവും, അവിഹിത ഗർഭം ഉണ്ടാവും. അങ്ങനെ അവിഹിത ബന്ധത്തിൽ പോയി പോയി അവസാനം ആരെങ്കിലും കൂടെ ഒളിച്ചോടും ഒക്കെ ഉണ്ടാവും, ചീത്തപ്പേരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ ആർക്കെന്താ, അതൊക്കെ സാരില്ല, അതൊക്കെ എന്താപ്പോ, അതൊക്കെ സാധാരണ അല്ലേ. എന്നേടത്തേക്ക് എത്തിയിണിപ്പോ. പണ്ടൊക്കെ വലിയ മാനക്കേടായിരുന്നു, ഇപ്പൊ മാനക്കേടില്ല. അവളെ ഏട്ടത്തെയും പോയിട്ടുണ്ട്, അവളെ അമ്മന്റെ അനിയത്തെയും പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. ഞങ്ങളെ സർവ്വമുള്ള ഒരു വിഷയമല്ലപ്പോ. എന്നേടത്തേക്ക് ഈ വൃത്തികെട്ടവന്മാർ ചിന്തിച്ചെത്തിയിട്ടുണ്ട്. അഭിമാനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പിന്നെ ഹയാൽ ലജ്ജ എന്ന് പറയുന്നത് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം. വീട്ടിൽ ഒരു അന്യ പുരുഷൻ വന്നാൽ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ആണുങ്ങളുടെ ബന്ധം എന്തായിരിക്കണം. ആണുങ്ങൾ വന്നാൽ പെൺകുട്ടികൾ അകത്തേക്ക് വരണം. ആണുങ്ങൾ തൊടാനും പിടിക്കാനും അനുവദിക്കരുത്. അന്യ ആണുങ്ങൾ വരുമ്പോ വളാപ്പാന്റെ വലിയ വലിയക്ക് 15, 12, 14 വയസ്സായ പെൺകുട്ടികൾ എങ്ങനെ ആലസമായ വേഷം ധരിച്ചിട്ട് ചായണ്ടേ കൊടുക്കടി, തക്കരിക്കടി, പോയക്കടി, അങ്ങനെ വിടാൻ പാടില്ല. നിർബന്ധമായും അവസാനിപ്പിക്കണം. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലേക്ക് ആളുകൾ കയറിച്ചില്ല. അയാളെ സംശയിക്കല്ല, അവളെ അമ്മന്റെ മോനല്ലേ, അവളെ അമ്മന്റെ ഇടത്തിന്റെ മോനല്ലേ, പാടില്ല. സ്ത്രീകൾ മാത്രമുള്ളിടത്തേക്ക് പുരുഷന്മാർ പ്രവേശിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ പ്രവേശിക്കുന്ന റസൂൽ കർശനമായി നിരോധിച്ചു. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഭർത്താവിന്റെ ബന്ധപ്പെട്ടവരാണെങ്കിലോ അത് കൂടുതൽ അപകടമാണ്. അൽഹമു അൽ മൗത്ത്, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് മരണതുല്യമാണെന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്ത്രീകൾ മാത്രമുള്ളിടത്തേക്ക് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അങ്ങനെ കയറി ചെല്ലുന്നത് പോലെയാണ് ഏട്ടത്തിന്റെ ഭർത്താവും അനിയത്തിന്റെ ഭർത്താവും ഒക്കെ ചെല്ലുന്നത്. രണ്ടും തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കുടുംബത്തിൽ പാലിക്കേണ്ട ഹിജാബുകൾ, മറകൾ നമ്മൾ ചെയ്യുക. ആ മറ നമ്മൾ പൊളിച്ചു, അപ്പൊ പിന്നെ നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. നമ്മൾ ഇസ്ലാമിലേക്ക് വരിക, ഇസ്ലാം മുറുകെ പിടിക്കുക, എന്നിട്ട് ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക. ഒക്കെ ചെയ്താലും ചിലപ്പോൾ ഉണ്ടായിക്കൂടാനില്ല പരീക്ഷണം എന്നുള്ളവർക്ക്. പക്ഷെ നമുക്ക് സമാധാനിക്കാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇസ്ലാമിക നിയമങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ചെയ്യാവുന്നിടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. ഇതൊന്നുമില്ല, അങ്ങ് പോകന്നെ ഗൾഫിലോ ബോംബിലോ എവിടെയെങ്കിലും കുട്ടികളെ അങ്ങനെ കയറൂര്. ഇവിടുന്ന് എത്ര ചോദിച്ചാലും കൊടുക്കണം, എന്ത് ഡ്രസ്സ് വേണമെങ്കിലും കൊടുക്കണേ, ഏത് മോഡലപ്പ് ഇറങ്ങണം ഒക്കെ കാണിച്ചു കൊടുക്കന്നെ അല്ലേ. നല്ല മുഖമൊക്കെനിട്ട ഉമ്മയായിരിക്കും കൂടിട്ടോ. കൂടെ ഉള്ള മകള് 14 വയസ്സ് ലെഗിൻസ് ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ കൂർത്ത ചെരുപ്പിട്ടിട്ട് വീഴാൻ പോയിട്ട് ആചാരി. നല്ല തറവാട്ടിലെ പെൺകുട്ടികളാ, എന്താ അവസ്ഥ, വൃത്തികെട്ട വേഷം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളാകണം. ഇസ്ലാം കുറച്ച് പൈസ ഉണ്ടാകുമ്പോ ഇസ്ലാമിനോട് ധിക്കാരമുള്ള വേഷങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് വരിക. പൈസ കൂടുമ്പോൾ അതൊക്കെ വരുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ മറക്കുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ് അൽഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഹ്ദുൽ മൻ ഖദറൽ ഇസ്ലാം വൽ മുസ്ലിമീൻ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا خالي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما وصلى الله على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا الحمد لله رب العالمين.